نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهدر مالك سورة الله إن نعم ആരംഭിക്കുന്ന ക്ലാസ്സിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖുല്ലാഹി അലൽ അബീ എന്ന ഗ്രന്ഥമാണ്. കിതാബു തൗഹീദ് തൗഹീദിനെ കുറിച്ച്, ഏകദേ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന ഗ്രന്ഥം. സാധാരണ നമ്മൾ കിതാബ് തൗഹീദ് എന്ന് മാത്രമാണ് പറയാറുള്ളത്. അതാണ് അതിന്റെ മുഖ്യമായ പേര്. അതിന്റെ പൂർണ്ണമായ നാമമാണ് ഞാൻ വായിച്ചത്, കിതാബ് തൗഹീദ് അല്ലദീ ഹുവ ഹഖുല്ലാഹി അലൽ അബീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അല്ലദീ ഹുവ ഹഖുല്ലാഹ്, അള്ളാഹുവിനോട് അടിമകൾ ചെയ്യേണ്ടുന്ന ബാധ്യത, കടമ. ആ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് നമ്മൾക്ക് ഏവർക്കും സുപരിചിതനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. ലോകത്ത് വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം, യഥാർത്ഥ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും തൗഹീദ് പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ, വിദ്യാർത്ഥികളും അതേപോലെ ഗുരുനാഥന്മാരും പണ്ഡിതന്മാരും ഒക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന, വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനപ്പുറം ഇതിൽ വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ മനഃപാഠമാക്കുക, അതിനപ്പുറം അത് പ്രാവർത്തികമാക്കുക എന്നതാണ്. ഈ നിലക്ക് ശരിയായ തൗഹീദ്, ഏകദേ വിശ്വാസം അംഗീകരിക്കുന്ന ആളുകൾക്കിടയിൽ ഈ ഗ്രന്ഥം പ്രസിദ്ധമാണ്. അതേപോലെ തൗഹീദിന്റെ എതിരാളികളായ ശിർക്കിന്റെ ആളുകളും ഈ ഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. എന്തിനും തൗഹീദിന്റെ ആളുകളെ വിമർശിക്കാൻ. ലോകത്തൊരുപാട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ഒരുപാട് പണ്ഡിതന്മാർ ഈ ഗ്രന്ഥത്തിന് വിശദീകരണം, ഷർഹ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഷെയ്ഖിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളും മക്കളും പേരക്കുട്ടികളും അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളുമൊക്കെ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളും അല്ലാത്ത ആളുകളും ഇതിന് ഒരുപാട് ഷർഹുകൾ, വിശദീകരണം എഴുതിയത് കാണാൻ കഴിയും. ഈ ഗ്രന്ഥത്തിൽ സ്വീകരിച്ചിട്ടുള്ള ശൈലി പരിശോധിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ഗ്രന്ഥം തൗഹീദിന്റെ വിഷയത്തിൽ നേരത്തെ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ മുമ്പ് രചിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം ഇതുപോലുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ ഈ വിഷയത്തിൽ ഇതുപോലുള്ളൊരു ഗ്രന്ഥം മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയായി പണ്ഡിതന്മാർ വിശദീകരിച്ചത് തൗഹീദിന്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. അതേപോലെ തൗഹീദിന്റെ വിരുദ്ധമായ കാര്യങ്ങൾ, ശിർക്ക്, അതിന്റെ ഇനങ്ങൾ, അതിലേക്ക് എത്തിച്ചേരുന്ന വഴികൾ, ശിർക്കിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത, അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ, അതുപോലെ തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് എതിരാവുന്ന കാര്യങ്ങൾ, തൗഹീദിന്റെ അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാകുന്ന വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങി തൗഹീദുമായി ബന്ധപ്പെട്ടതും ശിർക്കുമായി ബന്ധപ്പെട്ടതുമായ എല്ലാ വശങ്ങളെയും പ്രത്യേകമായ ബാബുകൾ, അധ്യായങ്ങൾ നൽകി, അതേപോലെ വിഷയക്രമം നൽകി, ആവശ്യമായ വിശദീകരണങ്ങൾ നൽകി, വിദ്യാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പറ്റുന്ന ലളിതമായ ശൈലിയിൽ ഖുർആൻ ആയത്തുകളും അതിനോട് ചേർന്ന് അതുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും, ഈ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും കിട്ടുന്ന ഫായിദ, അതിൽ കിട്ടുന്ന നേട്ടങ്ങൾ, അതായത് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ, ഇതേപോലെ ഖുർആനിനും ഹദീസിനും പുറമെ സ്വഹാബികളോ അല്ലെങ്കിൽ താബിഈകളോ അല്ലെങ്കിൽ പൂർവകാല സലഫി പണ്ഡിതന്മാർ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരോ ഈ ആയത്തിന്റെയും ഹദീസിന്റെയും വിഷയത്തിന്റെയും അനുബന്ധമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ഓരോ അധ്യായങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ഈ കിതാബു തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയുടെ ഒരു കഷ്ണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കാണാം. കാരണം സഹീഹുൽ ബുഖാരി പരിശോധിച്ചാൽ അതിനൊരു ഹെഡിംഗ് ഉണ്ടാവും, കിതാബ്, പിന്നെ അതിൽ ഉപ അധ്യായങ്ങളായി ബാബുകൾ കൊടുത്തിട്ടുണ്ടാവും. ഓരോന്നിനും ആ നൽകിയിട്ടുള്ള തലക്കെട്ടുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ എന്താണോ ഇമാം ബുഖാരി നൽകിയിട്ടുള്ള തലക്കെട്ട്, അതിന് തെളിവാകുന്ന തരത്തിലുള്ള ആയത്തുകൾ, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഇങ്ങനെയുള്ള ഒരു ക്രമം ഇമാം ബുഖാരി സ്വീകരിച്ചതായി കാണാം. ഇതേപോലെയാണ് ഈ ഗ്രന്ഥത്തിലും ആയത്തുകളും ഹദീസുകളും പിന്നെ സലഫുകളുടെ വാചകങ്ങളും ഷെയ്ഖ് മുഹമ്മദ് ബിൻ വഹാബ് ഈ ഗ്രന്ഥത്തിൽ നൽകിയത്. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയുടെ ഒരു കഷ്ണം, ഒരു ഖിത്അ ആണ് ഈ ഗ്രന്ഥം എന്ന് പല പണ്ഡിതന്മാരും ഇതിനെ വിശേഷിപ്പിച്ചതായി കാണാൻ കഴിയുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ വഹാബ് ഈ ഗ്രന്ഥം രചിക്കാനുണ്ടായ കാരണം, അദ്ദേഹത്തിന്റെ ചരിത്രം വിശദമായി ഇവിടെ പ്രതിപാദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പല ആളുകളും എഴുതിയ പുസ്തകങ്ങൾ അറബിയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരായ ആളുകൾ എഴുതിയതുണ്ട്, മലയാളത്തിൽ എഴുതപ്പെട്ടതുണ്ട്, എല്ലാമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ബസ്രയിലേക്ക് അദ്ദേഹം യാത്ര നടത്തുകയും അവിടെ കുറച്ചു കാലം താമസിക്കുകയും ചെയ്തു. ബസ്രയിൽ മുസ്ലിങ്ങളായ ആളുകൾക്കിടയിൽ കണ്ട ചില കാര്യങ്ങൾ, അതായത് പല ആളുകൾക്കും തൗഹീദിന്റെ യഥാർത്ഥ ആശയം മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല, ശിർക്കിന്റെ അതിന്റെ ഷിർക്കുൽ അക്ബറും അസ്ഗറും, അതായത് വലിയ ഷിർക്കും ചെറിയ ഷിർക്കും, ഇതിന്റെയൊക്കെ പല ഇനങ്ങളും മുസ്ലിങ്ങളിൽ പ്രകടമാകുന്നു എന്ന് കണ്ടപ്പോഴാണ് ബസ്റയിലെ തന്റെ ജീവിത കാലത്തിനിടയിൽ ഈ ഗ്രന്ഥരചനക്ക് തുടക്കം കുറിച്ചത് എന്നാണ് ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തന്നെ പേരക്കുട്ടിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയുന്നത്. അതിനുശേഷം ബസ്രയിൽ നിന്ന് ചെയ്ത് നജദിലേക്ക് തിരിച്ചു വരികയും അവിടെ വെച്ച് ഈ ഗ്രന്ഥത്തിന്റെ ബാക്കി വശങ്ങളും തെളിവുകളും കാര്യങ്ങളുമൊക്കെ ചേർത്തുകൊണ്ട് ഈ ഗ്രന്ഥരചന പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ബസ്രയിൽ തുടങ്ങി നജദിയിൽ വെച്ച് ഇത് പൂർത്തിയാക്കുന്നു. അതിനുള്ള കാരണം മുസ്ലിങ്ങളിൽ കണ്ട തൗഹീദിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപിച്ച ശിർക്കും അതിന്റെ അപകടം മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശിർക്കിന്റെ ഇനങ്ങളായ പല വിഷയങ്ങളെ സംബന്ധിച്ചും ജനങ്ങൾക്കറിയാതെ പോയ അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാത്ത തൗഹീദിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വശങ്ങളെയും കൃത്യമായി ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. തൗഹീദിന്റെ എന്തെല്ലാം കാര്യങ്ങൾ തൗഹീദിന്റെ ഇനങ്ങളിൽ ഉൾപ്പെടുന്നു, അതുപോലെ തന്നെ ശിർക്കിന്റെ വിവിധ വശങ്ങൾ, ആ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വഴികൾ, അതിന്റെ വസായലുകൾ, മാർഗങ്ങൾ എന്നിത്യാദി കാര്യങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം പഠിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഇന്ന് പല പാഠശാലകളിലും ദീനി സ്ഥാപനങ്ങളിലും ഈ ഗ്രന്ഥം പഠിപ്പിക്കപ്പെടുകയും മറ്റൊരു ഗ്രന്ഥത്തിന് ലഭിച്ചിട്ടില്ലാത്ത പ്രസിദ്ധി ഈ ഗ്രന്ഥത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അനുകൂലിക്കുന്നവർക്ക് മാത്രമല്ല എതിരാളികൾ പോലും ഈ ഗ്രന്ഥം പഠിക്കുകയും അവർക്കിടയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തു എന്നത് ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത്രയുമാണ് ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഒരു ചെറിയ വിവരണം മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇനി ഈ ഗ്രന്ഥത്തിന്റെ അധ്യായങ്ങളിലേക്ക് പ്രവേശിച്ചാൽ പുസ്തകത്തിന്റെ പേര് നേരത്തെ പറഞ്ഞു, അതേപോലെ തന്നെ കിതാബു തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ അധ്യായം ആരംഭിക്കുന്നത്. ഇതിന്റെ പല സ്ഥലങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കോപ്പികൾ നമുക്ക് കാണാം. എന്റെ കയ്യിലുള്ള കോപ്പിയിൽ ഇവിടെ മറ്റൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ചില കോപ്പികളിൽ അബ്ദുറഹ്മാൻ ആലുഷേഖ് വിശദീകരണം നൽകിയിട്ടുള്ള കിതാബു തൗഹീദിന്റെ ഫത്ഹുൽ മജീദ് എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ അവിടെ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവയെല്ലാം കൊടുത്തതായി കാണാൻ സാധിക്കും. ചില കോപ്പികളിൽ അങ്ങനെ കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ബിസ്മിയും ഹംദും സ്വലാത്തുമൊക്കെ നൽകിയിട്ടുള്ളത് എന്ന് അതിന്റെ വിശദീകരണത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിസ്മി അത് ഖുർആൻ പഠിപ്പിച്ചതാണ്, അതുപോലെ തന്നെ ഹദീസുകളിലുണ്ട്. എഴുത്തുകളും ലേഖനങ്ങളും അല്ലെങ്കിൽ എഴുത്തുകളും കരാറുകളും കത്തുകളും ഒക്കെ എഴുതുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മാത്രമല്ല മുൻകാല പ്രവാചകന്മാരുടെയും ഒക്കെ ചരിത്രങ്ങളിൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കത്തിലും മറ്റും ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ബിസ്മി കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന രീതി അനുസരിച്ചാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബും തന്റെ ഗ്രന്ഥം ആരംഭിച്ചിട്ടുള്ളത്. ഞാനിവിടെ ഇതിന്റെ വിശദീകരണത്തിന് വേണ്ടി അവലംബിക്കുന്നത് ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖിന്റെ അത്തംഹീദു ലിശർഹി കിതാബി തൗഹീദ് എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബിസ്മിയോ ഹംദോ സലാത്തോ അതിന്റെ വിശദീകരണങ്ങളോ അവിടെ കൊടുത്തിട്ടില്ല. ചില കോപ്പികളിൽ അതുണ്ട്, ഈ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഈ വിശദീകരണത്തിൽ അതില്ല. തൗഹീദ് ഇവിടെ ഗ്രന്ഥകാരൻ സാധാരണ ഒരു ഏതൊരു ഗ്രന്ഥത്തിലും ഏതൊരു ഭാഷയിലും ഏത് വിഷയത്തിലും നമുക്ക് കാണാം, ഒരു പിന്നെ ബിസ്മി മുസ്ലിങ്ങളുടെ ഗ്രന്ഥമാണെങ്കിൽ ബിസ്മി ഹംദ് അത് അതിന് ശേഷം ഒരു മുഖവുര ഉണ്ടാകും. ആ മുഖവുരയിൽ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്, അതിൽ സ്വീകരിച്ചിട്ടുള്ള ശൈലി എന്താണ്, ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം രചിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ്, പശ്ചാത്തലത്തിലാണ്, അങ്ങനെ ആ പുസ്തകവും വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംക്ഷിപ്തം ഉൾക്കൊള്ളുന്ന ഒരു മുഖൌര ഏതൊരു ഗ്രന്ഥത്തിനും ഉണ്ടാകും. ഇത് മതപരമായി രചിക്കപ്പെടുന്ന മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഈ ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു മുഖൌര എന്തുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് കൊടുത്തില്ല, അതിൽ നിന്ന് വിപരീതമായി ഇങ്ങനെ ഒരു രീതി അദ്ദേഹം സ്വീകരിച്ചത് എന്തുകൊണ്ട്, അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ചർച്ച ചെയ്യുന്ന വിഷയം എന്താ, തൗഹീദ്. തൗഹീദിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ആരാണ്, അല്ലാഹുവാണ്. അതിന്റെ തെളിവായി വിശദീകരിക്കപ്പെടുന്ന കാര്യം അതെന്താ, ഖുർആനും ഹദീസുമാണ്. അവലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിന്റെയും വിഷയത്തെക്കുറിച്ച് പറയുന്ന ആളുടെയും അല്ലെങ്കിൽ അതുപോലെ വിഷയത്തിന്റെ തെളിവുകളുടെയും സ്ഥാനവും മഹത്വവും പദവിയും കുറഞ്ഞു പോകാതിരിക്കാൻ അള്ളാഹുവിനേക്കാളും പ്രവാചകനേക്കാളും മറ്റൊന്നിനും മുൻഗണന നൽകരുത് എന്നതുകൊണ്ടുമാണ് നേർക്കുനേരെ എന്തിരുത് ഒരു ആമുഖവും മുഖവുരയും ഇല്ലാതെ നേരെ കിതാബ് തൗഹീദ് എന്ന ഹെഡിങ് കൊടുത്തതിന് ശേഷം ഒമാ ഹലത്തുൽ ജിന്നവൽ ഹിൻസ ഇല്ലാലിയ ബുദൂൻ എന്ന സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്ത് നൽകിക്കൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിച്ചത്, അങ്ങനെ ഒരു രീതി സ്വീകരിച്ചത് എന്നാണ് ഇതിനെക്കുറിച്ച് ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് വിശദീകരിച്ചിട്ടുള്ളത്. നേരത്തെ സഹീഹുൽ ബുഖാരിയുടെ ഒരു കഷ്ണമാണിത് എന്ന് പറഞ്ഞതുപോലെ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ സ്വീകരിച്ചതും ഇതേ ശൈലിയാണ്. അവിടെ ഒരു ഖുത്ബത്തുൽ കിതാബ് ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഒരു മുഖൌര നൽകിയിട്ടില്ല, മറിച്ച് നേരെ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് കൊണ്ടാണ് സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി തന്റെ സഹീഹ് തുടങ്ങിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അവിടെ വിശദീകരിക്കുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. ആ വാക്കുകൾക്ക് മുമ്പിൽ അതിനേക്കാൾ മുൻഗണന എന്തിനു കൊടുക്കേണ്ടതില്ല. ഷെയ്ഖിന്റെ അല്ലെങ്കിൽ ബുഖാരിയുടെ വാചകങ്ങൾക്ക് നൽകേണ്ടതില്ല, എന്തിനു മുൻതൂക്കം നൽകണം, മുൻഗണന എന്തിനാ, ഹദീസിനാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അവിടെ ഒരു മുഖവുരയില്ലാതെ നേരെ ഹദീസിലേക്ക് പ്രവേശിച്ചത്. അതേപോലെ
ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബും എന്ത് ചെയ്തു, അള്ളാഹു പറയുന്ന അള്ളാഹുവിന്റെ കലാമിന് മുന്നിൽ തന്റെ ഒരു കലാം കൊടുക്കുന്നത് എന്തല്ല, ഉചിതമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നേരെ വിഷയത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പൊ അത് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കാത്ത ഒരു രീതിയാണ്. അവിടെ അള്ളാഹുവിനെയും പ്രവാചകനെയും അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വാക്കിന് മുൻഗണന നൽകുന്നു, നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് തൗഹീദ്, കിതാബു തൗഹീദ്. കതബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നർത്ഥമുണ്ട്, ഒരുമിച്ച് കൂട്ടി ശേഖരിച്ചു എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഒരു പുസ്തക കിതാബ് എന്ന് പറഞ്ഞാൽ സാധനം നമ്മൾ ബുക്ക്, പുസ്തകം എന്ന് പറയും. പുസ്തകത്തിൽ എന്താ ഒരുമിച്ച് കൂട്ടുന്നത്? അക്ഷരങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നു. അക്ഷരങ്ങൾ ഒരുമിച്ച് കൂട്ടി പദങ്ങളാകുന്നു, പദങ്ങൾ ഒരുമിച്ച് കൂട്ടി വാചകങ്ങളാകുന്നു. അപ്പൊ അതിൽ കുറെ ആശയങ്ങളും അക്ഷരങ്ങളും പദങ്ങളും വാക്കുകളും ഉപയോഗിച്ച് ആശയങ്ങൾ ഒരുമിച്ച് കൂട്ടുകയാണ് എന്നിൽ ഒരു ഗ്രന്ഥത്തിൽ ചെയ്യുന്നത്. അപ്പൊ അതേപോലെ ഇവിടെ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനും ഹദീസും സലഫുകളുടെ വാചകങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന്റെ ഒരു ശേഖരം, അതാണ് ഗ്രന്ഥം. ഇനി എന്തിനെ കുറിച്ചാണ്? തൗഹീദിനെ സംബന്ധിച്ചാണ്. അപ്പൊ അതിന്റെ പേര് കൊടുത്തു കിതാബു തൗഹീദ്. തൗഹീദ് എന്ന വാക്ക് സാധാരണ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പദമാണ്. വഹദ യുവഹിദു തൗഹീദ്. വഹദ എന്ന വാക്കിന്റെ മസ്ദർ ക്രിയാധാതു, അതാണെന്ത്? തൗഹീദ് എന്ന വാക്ക്. വഹദ എന്ന വാക്കിനർത്ഥം ഒന്നാക്കുക, ഏകമാക്കുക എന്നതാണ്. ഇവിടെ തൗഹീദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഇബാദത്ത് ആരാധന ആർക്ക് മാത്രമാക്കുക? അള്ളാഹുവിന് മാത്രമാക്കുക. ഇബാദത്ത് നടത്തുന്ന വിഷയം, ആ ഇബാദത്ത് ഒരാൾക്ക് മാത്രമാക്കുക, അതാണ് എന്ത്? തൗഹീദ്. വാക്കിനർത്ഥം ഒന്നാക്കുക എന്നാണ്. ഇവിടെ അല്ലെങ്കിൽ സാങ്കേതികമായി മതത്തിൽ തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക, ഒരാൾക്ക് മാത്രമാക്കുക. ആ ഒരാളാരാണ്? അള്ളാഹു. അപ്പോ മലയാളത്തിൽ നമ്മൾ പറയാറുള്ള ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ ആരാധനയെ ഇബാദത്തിനെ ഒന്നാക്കുക എന്ന ഈ വാക്ക് ഈ ആശയത്തിൽ ഹദീസുകളിൽ ഉപയോഗിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് മുബല്ലിഗായി നിയോഗിച്ചു. മുബല്ലിഗനാൽ ദൈവത്തിനാള് തബ്ലീഗ്, ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുക, പ്രബോധനം ചെയ്യുക. പ്രബോധകനായി നിയോഗിച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കാര്യങ്ങൾ സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും നമുക്ക് കാണാം. അതിൽ നീ അഹ്ലി കിതാബിൽപ്പെട്ട അല്ലെങ്കിൽ അഹ്ലി കിതാബുകാരായ ഒരു ജനതയിലേക്കാണ് നീ ചെല്ലുന്നത്, അതുകൊണ്ട് നീ അവരെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ, എന്തിലേക്കാണോ വിളിക്കുന്നത്, അതിൽ ഒന്നാമത്തേത് എന്തായിരിക്കണം? ഇലാ അൻ യുഹിദുല്ലാഹ്. ഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസിന്റെ വാചകമാണ്. നീ അവരെ ക്ഷണിക്കേണ്ടത് എന്തിലേക്കാണ്? ഇലാ അൻ യുവഹിദു അല്ലാഹ്. അല്ലാഹുവിനെ എന്ത് ചെയ്യാം? യുവഹിദു, വഹദ യുവഹിദ്, ഒന്നാക്കുക എന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അള്ളാഹ് ഒന്നേ ഉള്ളൂ. പിന്നെ അല്ലാഹുവിനെ ഒന്നാക്കുന്നതിലേക്ക് അവരെ നീ ക്ഷണിക്കണം, അതായിരിക്കണം നീ ആദ്യം ക്ഷണിക്കുന്ന വിഷയം. അപ്പൊ ആദ്യം പറയേണ്ടത് ഇന്ന വിഷയമാണ് എന്ന് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുക. ആ പഠിപ്പിക്കുന്ന വിഷയം എന്താ? അൻ യുവഹിദു, ആളുകൾ അള്ളാഹുവിനെ എന്താക്കട്ടെ, ഒന്നാക്കട്ടെ, ഏകനാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? തൗഹീദ്, അതിലേക്ക് നീ ക്ഷണിക്കണം എന്നാണ്. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ ഉപയോഗിച്ച വാക്ക് അൻ യുവഹിദു, വഹദ യുവഹിദു എന്നതിന്റെ മസ്ദറാണെന്ത്? തൗഹീദ്, ഒന്നാക്കൽ, ഒരുവനാക്കൽ. അല്ലല്ല, അഹദ് എന്നാൽ ഒന്ന് എന്നാണ്. തൗഹീദ് ഉള്ളത് അതിന്റെ മസ്ദർ, വഹദന്റെ മസ്ദർ. ഇനി തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതും ഇതേ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി റഹിമഹുള്ള അതുപോലെ തന്നെ മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, എന്തിലേക്കാണ് നീ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത്? ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അപ്പൊ ആദ്യത്തെ ഹദീസിൽ എന്ത് പറഞ്ഞു? എന്താ കിട്ടിയത്? ഐ യുവഹിദുല്ലാഹ. അപ്പൊ അവിടെ തൗഹീദ് എന്നത് കിട്ടി. ആ തൗഹീദ് എന്താണ്? അത് മറ്റേ ഹദീസ് മനസ്സിലാവും. എന്താണ് സാക്ഷ്യവചനം? ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അപ്പൊ ആദ്യത്തെ ഹദീസ് പറഞ്ഞ തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധനകർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന സാക്ഷ്യവചനത്തിലേക്കും, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന സാക്ഷ്യവചനത്തിലേക്കും നീ ജനങ്ങളെ ക്ഷണിക്കുക. അപ്പോ അവിടെ ഈ ഹദീസിൽ നിന്ന് ആദ്യത്തെ ഹദീസ് പറഞ്ഞ തൗഹീദ് എന്നതിന്റെ ആശയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് എന്ന് കിട്ടി. അപ്പൊ ഈ രണ്ട് സാക്ഷ്യവചനങ്ങൾ ഒരാൾ അംഗീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരാളുടെ തൗഹീദ് എന്താകുന്നുള്ളൂ, പൂർണ്ണമാകുന്നുള്ളൂ. അപ്പൊ ആ ഹദീസിൽ നിന്ന് കിട്ടിയ തൗഹീദ് എന്ന പദവും അല്ലെങ്കിൽ യുവഹിദു എന്നതിന്റെ മസ്ദറും അതെന്താണെന്ന് മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അടിസ്ഥാനമാക്കിയാണ് ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്? ഗ്രന്ഥത്തിന് തൗഹീദ്. ഈ ഗ്രന്ഥത്തിൽ മാത്രമല്ല മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും അതുപോലെ ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കുക എന്നതിന് തൗഹീദ് എന്ന പദം സാങ്കേതികമായി പൂർവ്വകാല പണ്ഡിതന്മാരും ഉപയോഗിച്ചിട്ടുള്ളത് ഈ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ആരും സ്വന്തവും വകയായി കണ്ടുപിടിച്ച ഒരു പ്രയോഗമല്ല എന്നർത്ഥം. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കപ്പെടുന്ന തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളുണ്ട്. അതൊക്കെ സന്ദർഭമനുസരിച്ചുള്ള സ്ഥലത്ത് വരും. ഇവിടെ അതിന്റെ ചുരുക്കം പറയാം. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളത്തിൽ നമ്മൾ എന്താ പറയാ? രക്ഷാ കർത്തൃത്വം, അതിലുള്ള ഏകത്വം. അതായത് ഇവിടെ ശേഖ് കൊടുത്തിട്ടുള്ള നിർവചനം തൗഹീദുല്ലാഹി ബി അഫ്ആലിഹി, അല്ലാഹുവിനെ ഏകമാക്കുക, ഏകനാക്കുക. ബി അഫ്ആലിഹി, അല്ലാഹുവിന്റെ ഫിഅലുകൾ, പ്രവർത്തനങ്ങളുടെ കാര്യത്തിലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ട്. എന്നിട്ട് ഉദാഹരണമായി എന്താണ്? ഇപ്പൊ സൃഷ്ടിക്കുക, അതൊരു പ്രവൃത്തിയാണ്. അതുപോലെ റിസ്ക് നൽകുക, ഭക്ഷണം നൽകുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക. പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം, ഉപകാരം ചെയ്യൽ, ഉപദ്രവം ചെയ്യൽ, രോഗശമനം നൽകൽ, അഭയം നൽകൽ, ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഈ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ പോലെ ഈ വിഷയങ്ങൾ ചെയ്യാൻ ലോകത്ത് വേറെ ആരുമില്ല. ചുരുക്കി പറഞ്ഞാൽ സൃഷ്ടിപ്പും പരിപാലനവും നിയന്ത്രണവും അതിൽ വരുന്നതാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് നിർവഹിക്കാൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ സൃഷ്ടിക്കുക, സംരക്ഷിക്കുക, പരിപാലിക്കുക എന്ന വിഷയത്തിൽ അതിൽ പങ്കുകാരനായി ആരുമില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിക്കലാണ് എന്ത്? തൗഹീദു റുബൂബിയ്യ. തൗഹീദു റുബൂബിയ്യ, രക്ഷാകർത്തൃത്വത്തിലുള്ള തൗഹീദ്. ഇത് ആർക്കും തർക്കമില്ലാത്ത വിഷയം. ആർക്ക്? ഒരു സൃഷ്ടാവുണ്ട് എന്ന് അംഗീകരിക്കുന്ന മുഴുവൻ മതവിശ്വാസികളും അംഗീകരിക്കുന്ന വിഷയമാണ് എന്ത്? തൗഹീദു റുബൂബിയ്യ. ഇപ്പൊ കേരളത്തിലുള്ള ശിർക്ക് ചെയ്യുന്ന, ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തുള്ള അത്തരം മുസ്ലിം നാവധാരികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളും യാതൊരു തർക്കവുമില്ലാതെ അംഗീകരിക്കുന്ന വിഷയമാണ് റുബൂബിയത്ത് ആർക്ക് മാത്രം? അള്ളാഹുവിന് മാത്രം. ഇവിടെ എന്റെ വിശദാംശങ്ങൾ പിന്നെ വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? തൗഹീദുല്ലാഹി ബി അഫ്ആലിഹി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൃഷ്ടിക്കുക, സംരക്ഷിക്കുക, പരിപാലിക്കുക. അത് അള്ളാഹു മാത്രമേ ലോകത്ത് നിർവഹിക്കുന്നുള്ളൂ. അതിൽ ആർക്കും ഒരു നിലക്കും യാതൊരു പങ്കുമില്ല എന്ന് വിശ്വസിക്കലാണ് തൗഹീദുർ റുബൂബിയ്യ. റബ്ബ യറുബ്ബു എന്നർത്ഥം സംരക്ഷിക്കുക, പരിപാലിക്കുക എന്നാണ്. റബ്ബ് സംരക്ഷകൻ, പരിപാലകൻ. അത് വാദിച്ചിട്ടുണ്ട്, നടന്നില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദു അൽ ഉലൂഹിയ്യ. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആരാധന, അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, മറ്റാരെയും അതിൽ പങ്കുചേർക്കരുത് എന്ന വിശ്വാസമാണ് എന്ത് തൗഹീദുൽ ഉലൂഹിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഉലൂഹിയത്ത് എന്ന് പറയാൻ കാരണം, അപ്പം ഇലാഹ് നമുക്കറിയാം എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ ആരാധിക്കുന്നത്, എന്തിലേക്കാണോ അഭയം തേടി ചെല്ലുന്നത്, അതൊക്കെ എന്താണ് ഇലാഹ്. ഇപ്പോ അലിഹ യഇലഹു, അലിഹ യഇലഹു ഉലൂഹത്, ഉലൂഹത്തിന്റെ മസ്തർ അലിഹ യഇലഹ, അഭയം തേടി ചെല്ലുക. അലിഹ ഇല എന്ന് പറഞ്ഞത് അഭയം തേടി ചെന്നു. അപ്പൊ ഉലൂഹത്ത് എന്നാൽ അഭയം തേടി ചെല്ലൽ, ഇതാണ് എന്റെ ഭാഷാപരമായ അർത്ഥം. ഇനി അത് അപ്പോ ആരെ, ആരുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ എന്തിലേക്ക്, ഏത് ശക്തിയിലേക്ക് അഭയം തേടി ചെല്ലുന്നുവോ അതെന്തായി മാറും? ഇലാഹ. അതായത് നമ്മൾ കത്തവ എന്നാ ശേഖരിച്ചു, എഴുതി എന്ന് പറഞ്ഞു. ഇപ്പൊ കിതാബ് എന്നാൽ എഴുതപ്പെടുന്നത്, രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പൊ എന്തിലാണോ രേഖപ്പെടുത്തുന്നത്, എന്തിലാണോ എഴുതുന്നത്, അതെന്താ കിതാബ്. അപ്പൊ ബസത്ത എന്ന് പറഞ്ഞാൽ വിരിച്ചു എന്നാണ് അർത്ഥം. ബിസാത്ത് എന്ന് പറഞ്ഞാൽ വിരിപ്പ്. വിരിക്കുന്നത് എന്താണോ അതെന്താ ബിസാത്ത. അപ്പൊ ബസത്ത ബിസാത്ത്, കത്തബ കിതാബ്, അതുപോലെ അലിഹ അഭയം തേടിച്ചൊന്നു, ഇലാഹ് ആരിലേക്ക് അഭയം തേടിച്ചില്ലുന്നുവോ അതെന്തായി, എന്തിൽ എഴുതുന്നുവോ, എന്തിൽ ശേഖരിക്കുന്നുവോ അതെന്താണ് കിതാബാണ്. എന്ത് വിരിക്കുന്നുവോ അത് വിസാത്താണ്. അതുപോലെ എന്തിലേക്ക് അഭയം തേടിച്ചില്ലുന്നുവോ അതെന്തായി അത് ഇലാഹ. അപ്പോ അലിഹ ഇലഹു ഉലൂഹ. അപ്പോ ആ മസ്തറിലേക്ക് ചേർത്തുകൊണ്ടാണ് തൗഹീദുൽ ഉലൂഹിയ്യ. ഈ അഭയം തേടി ചെല്ലുക എന്നത് ഭാഷാപരമായി ഉപയോഗിക്കുന്ന അർത്ഥമാണ്. അതിന് ഇബാദത്ത് ആരാധന എന്ന് പറയണമെങ്കിൽ ഇവിടെ